الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رحمن رايا مؤمنين عليه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് അവർ ശിർക്കിൽ ആവദിക്കുക എന്ന കാര്യമായിരുന്നു എന്നും അത് ഈ ഉമ്മത്തിൽ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതിനെ കുറിച്ചുമായിരുന്നു തൊട്ടു മുന്നേയുള്ള ഖുത്ബയിൽ നമ്മൾ സംസാരിച്ചത്. ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ശിർക്കിന്റെ ചില രൂപങ്ങൾ, അവയെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒന്നാണ് നസ്രാനികളും യഹൂദന്മാരുമായ മുശ്രിക്കുകൾ അവരുടെ മാർഗങ്ങളെ ഈ ഉമ്മത്ത് പിന്തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് അതിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കു തഅ്തീൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഇല്ല എന്ന നിഷേധത്തിന്റെ ശിർക്ക്, അല്ലാഹുവിനെ നിഷേധിക്കുക എന്ന ശിർക്ക്, അത് ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത്തരം വാദക്കാർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ എന്തു ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ ഉമ്മത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഷിർക്കിന്റെ ഒരു രൂപമാണ് ഖദറിനെ നിഷേധിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ തീരുമാനിച്ചുറപ്പിച്ച പ്രകാരമാണത് സംഭവിക്കുന്നത് എന്ന കാര്യം അതിൽ വിശ്വസിക്കാതിരിക്കൽ യഥാർത്ഥത്തിൽ ഷിർക്കിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഖിറിൽ കലാമ ഫിൽ ഖദർ ലിശിറാറി ഉമ്മതി ഫി ആഖിറി സമാൻ. ലോകാവസാനമെത്തുന്ന അവസാന കാലഘട്ടത്തിലേക്ക് ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ വരുന്ന ആ കാലഘട്ടത്തിലേക്ക് ഖദറിനെ കുറിച്ചുള്ള സംസാരം നീ പിന്തിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ശിർക്കിന്റെ രൂപങ്ങളിൽ വളരെ ഭയപ്പെടേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ദജ്ജാൽ, നസീഹു ദജ്ജാൽ. എല്ലാ നമസ്കാരങ്ങൾക്കും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയിരുന്നു. അതിലൊരു കാര്യം മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ കാണാൻ സാധിക്കും. ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, إني قد حدثتكم عن الدجال حتى خشيت ألا تعقلوا. ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് ധാരാളമായി സംസാരിച്ചിരിക്കുന്നു. حتى خشيت أن تعقلوا, നിങ്ങൾക്ക് ഇനി അത് മനസ്സിലാകുമോ എന്ന് എനിക്ക് ഭയമായിരിക്കുന്നു. അതിനു മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ദജ്ജാലിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു. ഇന്ന മസീഹ ദജ്ജാലി റജുലുൻ ഖസീറുൻ അഫ്ജജു. അവസാന നാളിൽ അന്ത്യനാളിന്റെ അടയാളമായി വരുന്ന മസീഹു ദജ്ജാൽ അവൻ കുറിയവനായിരിക്കും, ധാരാളം നീളമുള്ളവനായിരിക്കുകയില്ല, വളരെ ഹൈറ്റ് കുറഞ്ഞ വളരെ നീളം കുറഞ്ഞയാളായിരിക്കും. അതുപോലെ തന്നെ അഫ്ജജു, അവന്റെ തുടകൾ രണ്ടും അവൻ പരത്തിയിട്ടായിരിക്കും നടക്കുക, തുടകൾ രണ്ടും അകറ്റി വെച്ചുകൊണ്ടായിരിക്കും അവൻ നടക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅദുൻ അഅവറു മംതൂസുൽ ഐനി, അവന്റെ ഒരു കണ്ണ് അത് തുടച്ചു മാറ്റപ്പെട്ട പോലെയായിരിക്കും. ആ കണ്ണാകട്ടെ ലൈസ ബിനാതിഅതിൻ വലാ ജഹറ, ആ കണ്ണ് ഉള്ളിലേക്ക് വല്ലാതെ കുഴിഞ്ഞു പോയിട്ടുണ്ടാകില്ല, എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമല്ല. ഫഇൻ ഉൽബിസ അലൈക്കും ഫഅലമു അന്ന റബ്ബക്കും ലൈസ ബിഅവർ. ദജ്ജാലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഅലമു അന്ന റബ്ബക്കും ലൈസ ബിഅവർ, നിങ്ങൾ അറിയുക നിങ്ങളുടെ റബ്ബ് ഒരിക്കലും ഒറ്റക്കണ്ണനല്ല, ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നകും ലൻ തറൗ റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾക്കൊരിക്കലും മരിക്കുന്നതുവരെ നിങ്ങളുടെ റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനുമാത്രം ഫിത്നകൾ, അതിനുമാത്രം അത്ഭുത പ്രവൃത്തികൾ അവൻ ചെയ്യും. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായാൽ, ഇത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കുക, ഇന്ന റബ്ബക്കും ലൈസ ബിഅവർ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, എന്നാൽ ദജ്ജാൽ അവൻ ഒറ്റക്കണ്ണനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചില ഹദീസുകളിൽ പറഞ്ഞതായി കാണാം, ഇന്നി ഉൻദിറുകുമൂഹു, ഞാൻ ദജ്ജാലിനെ കുറിച്ച് നിങ്ങളോട് താക്കീത് ചെയ്യുന്നു, വമാ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ് അൻദറഹു ഖൗമഹു, ഏതൊരു നബി സമുദായത്തിലേക്ക് വന്നിട്ടുണ്ടോ അവരൊക്കെ തന്റെ സമുദായങ്ങളെ ദജ്ജാലിൽ നിന്ന് താക്കീത് ചെയ്യാതിരുന്നിട്ടില്ല. ലഖദ് അൻദറഹു നൂഹുൻ ഖൗമഹു, ആദ്യത്തെ നബിയായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിൽ നിന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. വലാകിൻ സഅഖൂലു ലകും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ലിഖൗമിഹി, എന്നാൽ ഒരു നബിയും തങ്ങളുടെ സമൂഹത്തോട് പറയാത്ത ഒരു അടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തഅലമൂന അന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്, അവന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലായിരിക്കും. വഅന്നല്ലാഹ ലൈസ ബിഅവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കണ്ണനല്ല. ഈ ഹദീസുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ദജ്ജാലിന്റെ ഫിത്ന എന്തുമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതിനുമാത്രം റസൂലുള്ള ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ചില റിവായത്തുകളിൽ കാണാം പുരുഷന്മാർ അവരുടെ വീടുകളിൽ തങ്ങളുടെ സ്ത്രീകളെ കെട്ടിയിടും, ദജ്ജാലിന്റെ അടുക്കലേക്ക് അവർ പോകുമോ എന്ന കാര്യം ഭയന്നുകൊണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം ദജ്ജാൽ അവൻ വരികയും ഓരോ ഗ്രാമത്തിൽ സന്ദർശിക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ പറയും, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അവർ അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്കവൻ മഴയും അതുപോലെ തന്നെ നിധികുംഭാരങ്ങളും അവൻ അവർക്ക് വേണ്ടി നൽകും. എന്നാൽ അവരിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവിടെ പട്ടിണിയും പ്രയാസവും ദുരിതങ്ങളും ഉണ്ടാകും. അതിനുമാത്രം അത്ഭുതങ്ങൾ അവന്റെ അടുക്കൽ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനൊരു സ്വർഗമുണ്ട്, അത് യഥാർത്ഥത്തിൽ നരകമാണ്. അവനൊരു നരകമുണ്ട്, അത് യഥാർത്ഥത്തിൽ സ്വർഗമാണ്. ഇങ്ങനെ അനേകം അത്ഭുതങ്ങളുമായാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന ഉണ്ടാകുക. ആ ഫിത്നയിൽ മുസ്ലിം ഉമ്മത്തിൽ അനേകം ആളുകൾ ഉൾപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. എന്തിനധികം ദജ്ജാലിനു പ്രവേശനമില്ലാത്ത രണ്ടു പ്രദേശങ്ങളാണ് മക്കയും മദീനയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ ഉഹദ് മലയുടെ മുകളിൽ കയറി നിന്ന് അവൻ മദീനയിലേക്ക് നോക്കും, അവന് അവിടേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും. അതിന്റെ വാതിലുകളിൽ, അതിന്റെ കവാടങ്ങളിൽ മലക്കുകൾ ഊരിപ്പിടിച്ച വാളുകളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ മദീന മൂന്ന് തവണ കുലുങ്ങും. ആ സന്ദർഭത്തിൽ മനസ്സിൽ നിഫാഖുള്ള ആളുകളെല്ലാവരും മദീനയിൽ നിന്ന് പുറത്തേട്ടു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കും. അതുകൊണ്ട് ശരിയായ ഈമാൻ മാത്രമാണ് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ എനിക്ക് ഈമാനുണ്ട്, ഞാൻ അവനിൽ പെടുകയില്ല, ഞാൻ അവന്റെ ഫിത്നയിൽ ഉൾപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദജ്ജാലിന്റെ അടുക്കലേക്ക് പോകരുത്. കാരണം ചിലപ്പോൾ അവന്റെ ഫിത്നയിൽ അകപ്പെട്ട് ചിലപ്പോൾ അവൻ ദജ്ജാലിന്റെ അനുയായികളിൽ ഉൾപ്പെട്ടുപോയേക്കാം. അപ്പോൾ ഈ ഉമ്മത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ശിർക്കിന്റെ രൂപങ്ങളിൽ ഒന്നാണ് ദജ്ജാലിലുള്ള വിശ്വാസം. ദജ്ജാൽ, മസീഹു ദജ്ജാൽ ലഅനഹുല്ലാഹ്, അവൻ തങ്ങളുടെ റബ്ബാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. അആദനല്ലാഹു വഇയാകും മിൻ ഫിത്നത്തി ദജ്ജാൽ. അതുപോലെ തന്നെ ശിർക്കിന്റെ മറ്റു പല രൂപങ്ങളെയും കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവയെക്കുറിച്ച് നമുക്ക് വിശദമായി മറ്റു ചില സംസാരങ്ങളിൽ കേൾക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഉമ്മത്തിൽ ശിർക്ക് ഉണ്ടായത്? മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് ആരംഭിച്ചത് എങ്ങനെയാണ്? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ശിർക്ക് രണ്ട് ഇനങ്ങളാണ്. ഒന്ന് ശിർക്കു തഅ്തീൽ, നിഷേധത്തിന്റെ ശിർക്ക്, അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന രൂപത്തിലുള്ള ശിർക്ക്. അത് മുസ്ലിം ഉമ്മത്തിൽ സിഗാറു സഹാബ, സഹാബികളിലെ ചെറിയ ആളുകൾ, അവരിലെ ചെറുപ്പക്കാർ, ഇബ്നു അബ്ബാസിനെ പോലെ, ഇബ്നു ഉമറിനെ പോലെ, അനസ് ഇബ്നു മാലിക്കിനെ പോലെയുള്ള ചെറിയ ചെറിയ സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയ കുട്ടികളായിരുന്നു അവർ, അവരുടെ അവസാന കാലഘട്ടത്തിലാണ് മുസ്ലിം ഉമ്മത്തിൽ ഖദറിയത്ത് എന്ന വിഷവിത്ത് ഉടലെടുത്തത്. ഖദറിനെ നിഷേധിക്കുക എന്ന സ്വഭാവം അവർക്കെതിരെ സ്വഹാബികളിൽ പലരും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം ഖദറിയത്തിന്റെ ആളുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫൈദ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും. ഖദറിയത്തിനെ, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെ നീ കണ്ടുകഴിഞ്ഞാൽ അവരോട് നീ പറയുക, അന്നി ബരീഉം മിൻഹും, ഞാൻ അവരിൽ നിന്ന് ഒഴിവാണ്. വഅന്നഹും ബുറാഉ മിന്നി, അവരെന്നിൽ നിന്ന് ഒഴിവാണ്. വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ സത്യം ചെയ്തു പറയുന്നു, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദ് ദഹബൻ ഫഅൻഫഖഹു മാ ഖുബില മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അവന്റെ അടുക്കൽ ഉഹുദ് മലയോളം സ്വർണം ഉണ്ടാവുകയും അത് മുഴുവൻ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയും ചെയ്താലും അള്ളാഹു അവന്റെ അടുക്കൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല അവൻ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ. ഈ ഖദറിയത്തിനെ കുറിച്ച്, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഔവലു ശിർക്കിൻ വഖഅ ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഉണ്ടായ ആദ്യത്തെ ശിർക്ക് ഖദറിയത്തിന്റെ വാദമാണ്. ഖദറിയില്ല, അല്ലാഹു ഒരു കാര്യവും തീരുമാനിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ല തിന്മകളെ സൃഷ്ടിക്കുന്നത് എന്ന വാദം, ഖദറിയത്തിന്റെ വാദം, അതായിരുന്നു ഈ ഉമ്മത്തിലുണ്ടായ ആദ്യത്തെ ശിർക്ക് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. അതിന്റെ സ്വീകാര്യതയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി, അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ കടന്നുവന്ന ഷിർക്കിന്റെ രൂപങ്ങളിൽ വളരെ പ്രകടമായൊരു രൂപമാണ്, അല്ലെങ്കിൽ വളരെ പ്രകടമായൊരു കക്ഷിയാണ് അൽ ജഹമിയ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ കൂടി ഖുതുബയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഈ കക്ഷികളൊന്നും നശിച്ചുപോയിട്ടില്ല, അവരൊക്കെ നമുക്കിടയിൽ തന്നെ ഇപ്പോഴുമുണ്ട്. അവരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമുക്കിടയിൽ ഇപ്പോഴും മുസ്ലിം വേഷധാരികളായി നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്ന നിഷേധത്തിന്റെ ശിർക്കിന് ഒരു ഉദാഹരണമാണ് ജഹ്മിയത്ത് എന്ന കക്ഷിയുടെ വിശ്വാസം. അവർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നാമങ്ങളിൽ, അവന് പേരുകളില്ല. അല്ലാഹുവിന് റഹ്മാനെന്നോ റഹീമെന്നോ സമീ എന്നോ ബസീർ എന്നോ ഖദീർ എന്നോ മാലിക് എന്നോ പേരുകൾ അല്ലാഹുവിനില്ല. മാത്രമല്ല അല്ലാഹുവിന് യാതൊരു വിശേഷണങ്ങളുമില്ല, അവൻ ഒന്നുമില്ലാത്തതുപോലെയാണ്. ഒരു വിശേഷണവുമില്ലാത്ത കാര്യം ഏതായിരിക്കും? ഒന്നുമില്ലായ്മയാണ്. അതുപോലെയാണ് അല്ലാഹു എന്ന് ജഹമിയത്തിന്റെ ആളുകൾ വാദിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ വാദം അല്ലാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമായിരുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽ പലരും അവരോട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവർ കാഫിറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ് എന്ന് പറയുകയും ചെയ്തത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖൽഖ് വഅഫ്ആലുൽ ഇബാദ് എന്ന പുസ്തകത്തിൽ ഒരു സംഭവം എടുത്തുകൊടുത്തിട്ടുണ്ട്. ഈ വാദത്തിന് തുടക്കം കുറിച്ച ജഅദ് ഇബ്നു ദിർഹം എന്ന വ്യക്തി, ജഹ്മിയത്തിന്റെ വാദം അത് ആരംഭിച്ചത് ജഅദ് ഇബ്നു ദിർഹം എന്ന വ്യക്തിയിൽ നിന്നായിരുന്നു. ഖാലിദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ഖുസരി എന്ന സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം വലിയ പെരുന്നാൾ ദിവസം ജനങ്ങളോടായി പറഞ്ഞു, ഇർജിഉ ഫദഹു, അദ്ദേഹം ജുമഅയിൽ പറഞ്ഞു, ഇർജിഉ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഫദഹു, എന്നിട്ട് നിങ്ങൾ ദുഹിയത്ത് അർക്കുക. തഖബ്ബലല്ലാഹു മിൻകും, അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നി മുദിഹുൻ ബിൽ ജഅദ് ഇബ്നു ദിർഹമിൻ, ഞാൻ ഇന്ന് ദുഹിയത്തായി അർക്കുന്നത് ജഅദ് ഇബ്നു ദിർഹമിനെയാണ്. زعم ان الله لم يتخذ ابراهيم خليلا. അവന്റെ ജൽപ്പനങ്ങളിൽ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. ഇത് ജഹ്മിയത്തിന്റെ വാദമായിരുന്നു. അവർ അല്ലാഹു ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അടുത്തുന്നത്, പക്ഷെ അവർ മുസ്ലിങ്ങളാണ് എന്ന് പുറത്തേക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നു. വലം യുകല്ലിം മൂസ തക്ലീമ, മൂസയോട് അല്ലാഹു സംസാരിച്ചിട്ടില്ല എന്നവൻ വാദിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് സുമ്മ നസല ഫദബഹു, എന്നിട്ട് അദ്ദേഹം തന്റെ മിമ്പറിൽ നിന്ന് താഴോട്ടിറങ്ങി ജഅദ് ഇബ്നു ദിർഹമിനെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. ഇത് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖൽഖു ഫആലിൽ ഇബാദ് എന്ന പുസ്തകത്തിൽ എടുത്തുകൊടുത്ത സംഭവമാണ്. സഹീഹുൽ ബുഖാരി അല്ല ഇത്, ഇത് മറ്റൊരു പുസ്തകമാണ് ഇമാം ബുഖാരിയുടെ തന്നെ. അപ്പോൾ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്ന ഷിർക്കിന്റെ ഒരു രൂപമാണ് ജഹമിയത്തിന്റെ വാദം. അള്ളാഹുവിന് പേരുകളില്ല, അള്ളാഹുവിന് വിശേഷണങ്ങളില്ല. ഇന്ന് ചില ആളുകൾ അത്തരം വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അവരിൽ പലരും മുസ്ലിങ്ങളല്ല, അൽഹംദുലില്ല. അവർ പറയുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് നിന്റെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളാണ്, അത് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. അള്ളാഹു എന്നാൽ വിശേഷിപ്പിക്കപ്പെടാൻ സാധിക്കാത്ത ശക്തിയാണ്, അള്ളാഹു എന്നാൽ വിശേഷിപ്പിക്കപ്പെടാൻ സാധിക്കാത്ത പ്രഭയാണ്. ഇത്തരം സാഹിത്യ വർത്തമാനങ്ങൾ ചില ആളുകൾ പറയുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ പച്ച കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് നാമങ്ങളുണ്ട്, അവനെ അല്ലാഹു റസൂലും വിശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ വിശേഷിപ്പിക്കൽ നിർബന്ധവുമാണ്. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്ന മറ്റൊരു ശിർക്കാണ് വഹ്ദത്തുൽ വുജൂദ് എന്ന വാദം. അത് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിനെ അവകാശപ്പെടുന്ന, നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ, കുബൂരികൾ, ഖബർ ആരാധകർ അവരുടെ അടുക്കലുള്ള ചിന്താഗതിയാണ്. അവർ പറയുന്നു അല്ലാഹുവും സൃഷ്ടിയും വെവ്വേറെയല്ല, അല്ലാഹു തന്നെയാണ് സൃഷ്ടി, സൃഷ്ടി തന്നെയാണ് അല്ലാഹു. അതിന്റെ പേരിലാണ് അവർ പറഞ്ഞത് ലാ ഇലാഹ ലാ അൻത ഇല്ലാ അന വലാ അന ഇല്ലാ അൻത, ഞാൻ എന്നാൽ നീയാണ്, നീ എന്നാൽ ഞാനാണ്. ഈ വഹ്ദത്തുൽ വുജൂദിന്റെ വാദം തീർത്തും വിഡ്ഢിത്തമാകുന്ന വാദം. ഈ കാണുന്നതെല്ലാം നായയും പട്ടിയും പൂച്ചയും വൃത്തികെട്ട വസ്തുക്കളും മ്ലേച്ഛതകളും എല്ലാം അല്ലാഹുവാണ് എന്ന വാദം. യഥാർത്ഥത്തിൽ അത് വിഗ്രഹാരാധകരായ ഹിന്ദുക്കളിൽ നിന്ന് കടം കൊണ്ട വാദമാണ് എന്ന കാര്യം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഹൈന്ദവ സമുദായം അവരുടെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന വിക്രമാദിത്യനും ശങ്കരാചാര്യരും വിവേകാനന്ദനുമൊക്കെ ഇത്തരം ആളുകൾ, അവരൊക്കെ കുഫാറുകളാണ്, നരകത്തിന്റെ അവകാശികളായ ഇത്തരം ആളുകൾ, അവരുടെ വാദങ്ങളിൽപ്പെട്ടതാണ് വഹ്ദത്തുൽ വുജൂദിന്റെ വാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് സൃഷ്ടികൾ, സൃഷ്ടിയും അല്ലാഹുവും തമ്മിൽ അന്തരമില്ല എന്ന വാദം. ഇത് നമ്മുടെ നാട്ടിലുള്ള പല സൂഫികളും വിശ്വസിക്കുന്ന വാദമാണ്. അവർ ഇസ്ലാമിന്റെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് മാത്രം. അവരുടെ തലയിൽ കെട്ടുകൾ കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. അവരുടെ നേതാക്കന്മാരിൽപ്പെട്ട ഇബ്നു അറബി ലഅനഹുല്ലാഹ്, അയാളെപ്പറ്റി അവർ പറയുന്നത് ഇവിടെയുള്ള മുസ്ലിം നേതാക്കന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, വലിയ പണ്ഡിതനായി വിശേഷിപ്പിക്കാറുള്ള ഇബ്നു അറബി, അയാൾ പറഞ്ഞു, അയാൾ ഒരിക്കൽ റൊട്ടി തിന്നുന്ന സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു അകല റബ്ബുൻ റബ്ബ, ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ തിന്നിരിക്കുന്നു. കാരണം അവന്റെ അടുക്കൽ അവനും റബ്ബാണ്, റൊട്ടിയും റബ്ബാണ്. അതുപോലെ തന്നെ അവർ വാദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ച ഫിർഔൻ അവൻ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവനാണെന്ന് ഇബ്നു അറബി വാദിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ തരം വാദങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ജാറങ്ങൾ മഖബറകളിൽ പ്രസിദ്ധമാണ് സി എം മടവൂരിന്റെ ജാറം. അയാൾ യഥാർത്ഥത്തിൽ ഈ വാദമുള്ള പച്ച കാഫിറായിരുന്നു. ഒന്നല്ലെങ്കിൽ അയാൾ ഭ്രാന്തനായിരുന്നു, അതല്ലെങ്കിൽ അയാൾ കാഫിറായിരുന്നു. അയാൾ യഥാർത്ഥത്തിൽ ഈ വാദം പറഞ്ഞിരുന്നയാളായിരുന്നു. അതുപോലെ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് വാദിക്കുന്ന പല ആളുകളും അവർക്ക് യഥാർത്ഥത്തിൽ ഈ വാദമുണ്ട് എന്ന് അവരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് അതിവിദൂരം പുറത്തു പോകുന്ന കുഫറാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്ന ഷിർക്കിന്റെ ഏതാണ്ട് എല്ലാ രൂപങ്ങളും ഈ ഉമ്മത്തിൽ മൊത്തക്കച്ചവടം ചെയ്ത ആളുകളാണ് റാഫിളികൾ, ഷിയാക്കൾ, ബാത്തിനിയാക്കൾ എന്ന പേരിൽ, ഇസ്മായിലിയാക്കൾ എന്ന പേരിൽ, ഖറാമിത്ത എന്ന പേരിൽ ഇന്ന് ഇറാനിൽ നിലനിൽക്കുന്ന ആളുകൾ തന്നെ ചരിത്രത്തിൽ മുസ്ലിം ഉമ്മത്തിലേക്ക് ഷിർക്കിന്റെ പല രൂപങ്ങളും, ജാറങ്ങളാകട്ടെ, മക്ബറകളാകട്ടെ, വിഗ്രഹങ്ങളെ വിളിച്ചാരാധിക്കുന്നതാകട്ടെ, മരങ്ങൾക്കു മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നതാകട്ടെ, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നതാകട്ടെ, ഇങ്ങനെ ഷിർക്കിന്റെ അടയാളങ്ങൾ മുസ്ലിം ഉമ്മത്തിലേക്ക് ഒറ്റയടിക്ക് കൊണ്ടുവന്ന ആളുകളാണ് ഇസ്മായിലിയാക്കൾ എന്നറിയപ്പെടുന്ന ഷിയാക്കൾ, അല്ലെങ്കിൽ ഷിയാക്കളിൽ ഒരു വിഭാഗമായ ഇസ്മായിലിയാക്കൾ. അവരാണ് ഈ ഉമ്മത്തിലേക്ക് ഷിർക്കിന്റെ വലിയൊരു ഭാഗം കൊണ്ടുവന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആരംഭിച്ചത് അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അവരുടെ ഗുലുവിൽ നിന്നായിരുന്നു, അവരുടെ അതിരു കവിച്ചിലിൽ നിന്നായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവർ പറഞ്ഞു, അലി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിപുരുഷനാണ്, അല്ലാഹു അലിയിൽ അവതരിച്ചിരിക്കുന്നു. പിന്നീട് അവർ കുറച്ചുകൂടി മുന്നോട്ട് കടന്നുകൊണ്ട് പറഞ്ഞു, അലി അല്ലാഹു ആണ്. കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് അവർ പറഞ്ഞു, അലി എല്ലാം അറിയുന്ന, എല്ലാം ചെയ്യാൻ കഴിയുന്ന, എന്തും ചെയ്യാൻ സാധിക്കുന്ന യഥാർത്ഥത്തിലുള്ള അല്ലാഹു ആണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് വാദിക്കുന്നത് വരെ അവരുടെ വാദങ്ങൾ എത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഷിർക്കിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫിഖ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. സഹോദരങ്ങളെ, ഗൗരവമുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പല ചിന്താധാരകളും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് വരെ തുരങ്കം വെക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, അവരുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ തുറന്നു നോക്കുന്നില്ല, അവരെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തവും ഏറ്റവും വലിയ ശിർക്കുമായ ഒരു കാര്യമാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് തുരങ്കം വെക്കുന്ന വിശ്വാസ ചിന്താഗതിയാണത്. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ അധ്യാപകന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഈ ലോകം അതിപ്രകാരം തന്നെ നിലനിൽക്കും, അത് യാദൃശ്ചികമായി ഉണ്ടായതാണ്, അതിങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഇസ്ലാമിന്റെ ഭാഷയിൽ അതിന് അദ്ദഹറിയ, കാലത്തിന്റെ ആളുകൾ, അല്ലെങ്കിൽ കാലമാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്നാണ് അവരെ പറ്റി പറയുക. അതേപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന തീർത്തും നിഷേധാത്മകമായ ചിന്താഗതികളിൽപ്പെട്ടതാണ് കമ്മ്യൂണിസം, ശുയൂഇയ എന്ന് അറബിയിൽ പറയുന്ന കാര്യം. ഇത്തരം ചിന്താഗതികളൊക്കെ വളരെ മഹത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. ഞങ്ങളിൽ പലരും സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മനസ്സുകളിൽ ലെനിൻ എന്നാൽ, സ്റ്റാലിൻ എന്നാൽ, ഡാർവിൻ എന്നാൽ വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത മഹത്വത്വങ്ങളായിരുന്നു. കാരണം അപ്രകാരമാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ശിർക്കിനെ കുത്തിവെക്കുന്നത്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല രക്ഷിതാക്കളും ഈ വിഷയത്തിൽ യാതൊരു ഗൗരവവും കാണുന്നില്ല. മക്കൾ എന്തോ പഠിക്കുന്നു, നമുക്ക് വായിക്കാൻ പറ്റാത്ത പുസ്തകമാണ്, അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നേയില്ല. ഈ ഉമ്മത്തിന്റെ നാശത്തിന് പരിപൂർണമായി കാരണമായേക്കാവുന്ന ഒരു വിഷയമാണ് ഇത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യം. അതിനുശേഷമാണ് മറ്റെന്തു വിദ്യാഭ്യാസവും നമ്മുടെ മുന്നിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയ കുട്ടികളെ തൗഹീദ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ റസൂലുള്ള അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, എന്റെ പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകാം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനെ നിനക്ക് മതിയായവനായി നിനക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, വഅലം അന്നൽ ഉമ്മത ലവ് ഇജ്തമഅത അലാ അൻ യൻഫഊക ബിഷൈഇൻ ലം യൻഫഊക ബിഷൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക, ലോകം മുഴുവൻ നിനക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അല്ലാഹു നിനക്കത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. وَعَلَمْ أَنَّ الْأُمَّةَ لَوْ اجْتَمَعَتَ عَلَىٰ أَنْ يَضُرُّوكَ لَنْ يَضُرُّوكَ بِشَيْءٍ إِلَّا قَدْ كَتَبَهُ اللَّهُ عَلَيْكَ. ലോകം മുഴുവൻ നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു നിനക്കത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു ഉപദ്രവം നിന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന്റെ പ്രായം കണ്ട് തൗഹീദ് പഠിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നിട്ടില്ല. അവനിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് വിചാരിച്ചിട്ടില്ല. മാത്രമല്ല റസൂലുള്ള വീണ്ടും പറഞ്ഞു, വഅലം അന്നൽ ഖലമ ഖദ് റുഫിഅ വഅന്ന സുഹഫ ഖദ് ജഫ, പേനകൾ ഉയർത്തപ്പെട്ടു, വഖദ് റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഏടുകൾ ഉണങ്ങിയിരിക്കുന്നു എന്ന കാര്യം നീ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിധി രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ്, അതിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഇനി അതിൽ മാറ്റമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അതിന്റെ ഏടുകൾ ഉണങ്ങിയിരിക്കുന്നു, അതിൽ ഇനി മാറ്റിത്തിരുത്താൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ചെറിയ പ്രായമുള്ള ഇബ്നു അബ്ബാസിനെയാണ്. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവാകുന്നതിനു മുന്നേ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അറുക്കണമെന്ന അല്ലാഹുവിന്റെ കൽപ്പന ഇസ്മായിലിനോട് പറഞ്ഞപ്പോൾ ഇസ്മായിൽ പറഞ്ഞു, എന്റെ പൊണ്ണുപിതാവെ, അല്ലാഹു ചെയ്തതനുസരിച്ച്, അല്ലാഹു പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. വസതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, ക്ഷമയുള്ളവനായി എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. ആരാണ് പറയുന്നത്? ചെറിയ കുട്ടിയാണ്. നമ്മൾ പലരും പറയുന്നു ചെറിയ കുട്ടിയാണ്, അവന് പഠിപ്പിച്ചാൽ മനസ്സിലാകില്ല, അവനിപ്പോ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. പക്ഷെ അതേ കുട്ടി തന്നെ സ്കൂളിൽ പോയി എത്ര വലിയ വലിയ നിങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തുമാത്രം വലിയ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് മനസ്സിലാക്കാൻ അവന് ഇത്ര പ്രയാസമുണ്ടോ? അതുകൊണ്ട് സഹോദര, മദ്രസകൾ പല ആളുകളെയും ഇന്ന് വഞ്ചിക്കുന്നത് മദ്രസകളാണ്. മദ്രസയിലേക്ക് വിട്ടാൽ പിന്നെ എന്റെ മോൻ അവിടുന്ന് പഠിച്ചോളൂ. സഹോദര വാപ്പ എന്ന ബാധ്യത നിനക്കുണ്ട്. ശിർക്ക് ഈ ഉമ്മത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടുത്തു നിർത്താൻ നിന്റെ മേൽ ബാധ്യതയുണ്ട്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് എന്റെ വജ്നൂബ്നി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൗഹ അവസാനിപ്പിച്ചോ, എന്നെ ശിർക്കിൽ നിന്ന് അള്ളാഹു രക്ഷിക്കണമേ എന്ന് മാത്രമാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല, വജ്നൂബ്നി വബനിയ, എന്നെയും എന്റെ മക്കളെയും ശിർക്കിൽ നിന്ന് രക്ഷിക്കണമേ എന്നായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അതുകൊണ്ട് സഹോദര, ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, കുല്ലു റാഇൻ മസ്ഊലുൻ അൻ റഅയതിഹി, ഓരോ ആട്ടിടയന്മാരും അവരുടെ കീഴിലുള്ള ആടുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കീഴിലുള്ള മക്കളെ കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. അതുകൊണ്ട് സഹോദര, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ കമ്മ്യൂണിസവും യുക്തിവാദവും സെക്യുലറിസവും മതേതരത്വ ചിന്താഗതികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡാർവിനിസവും മറ്റുമൊക്കെ വളരെ ശക്തമായി നമ്മുടെ ഉമ്മത്തിൽ കുത്തിവെക്കപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ. നിങ്ങൾക്കറിയുമോ, നമ്മുടെ കുട്ടികളിൽ പലരെയും വിളിച്ച് നിങ്ങൾ ചോദിക്ക്, കൂഫറിന്റെ നേതാക്കന്മാരായ പല ആളുകളെയും കേട്ട് കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവസ്ഥയിലാണ് പല കുട്ടികളും. അതിനുമാത്രം അവരുടെ മനസ്സുകളിൽ അവർക്ക് സ്ഥാനമുണ്ട്. കൂഫറിന് നേതൃത്വം കൊടുത്ത ആളുകൾ, കൂഫറിന് നേതൃത്വം കൊടുത്ത ഭരണാധികാരികൾ, അവരെ കുറിച്ച് നമ്മുടെ മക്കൾ വിചാരിക്കുന്നത് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മേലെയാണ് എന്ന്. എന്നാൽ നമ്മുടെ മക്കളോട് അബൂബക്കറിനെ കുറിച്ച് ചോദിക്ക്, ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ച് ചോദിക്ക്, അവർക്കറിയില്ല, അവർക്ക് അവരുടെ ചരിത്രം അറിയില്ല, അവരുടെ ജനനത്തീയതി അറിയില്ല, അവരെന്ത് ചെയ്തു എന്നറിയില്ല. എന്നാൽ അവർക്ക് ഗാന്ധിജിയെ കുറിച്ചറിയാം, അവർക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചറിയാം, അവർക്ക് ലെനിനെ കുറിച്ചറിയാം, സ്റ്റാലിനെ കുറിച്ചറിയാം. കുഫറിന്റെ നേതാക്കന്മാർ അവരും അവരുടെ ആദർശങ്ങളും നരകത്തിലെ വിറകുകൊള്ളികളല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷെ അവരാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ ഇന്ന് മഹാത്മാക്കളായി, വലിയ വലിയ ഔലിയാക്കന്മാരായി നമ്മുടെ മനസ്സ് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ ഇരിക്കുന്നത് എന്ന കാര്യം ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഗൗരവത്തിൽ, ഇക്കാര്യം ചെറിയ വിഷയമല്ല. സലഫുകൾ പറയാറുണ്ടായിരുന്നു, കുന്ന നുഅല്ലിമു അബ്നാന ഹുബ്ബ അബൂബക്ർ ഹുബ്ബ അബീബക്റിൻ വഉമറിൻ കമ നുഅല്ലിമുഹും സൂറത മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നൊരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാറുണ്ടായിരുന്നു. എങ്ങനെ? ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് അബൂബക്കറിനെ അറിയില്ല, ഉമറിനെ അറിയില്ല. നമ്മുടെ ചിത്രകഥാ പുസ്തകങ്ങൾ ഇത് വാങ്ങിച്ചു കൊടുത്താൽ ആളുകൾക്ക് ഇന്ന് അർജുനനും ദുര്യോധനനും അതുപോലെ തന്നെ ഷിർക്കിന്റെ നേതാക്കന്മാരും ഒക്കെ അവർക്കറിയാം. അവരുടെ പേരുകളൊക്കെ ഈ മിമ്പറിന്റെ മുന്നിൽ നിന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ പ്രയാസം കൊണ്ട് പറയുകയാണ് സഹോദരങ്ങളെ, ഈ കാര്യം ഗൗരവത്തിൽ പിതാക്കന്മാരെന്ന നിലക്ക്, മുസ്ലിം പിതാക്കന്മാരെന്ന നിലക്ക് ഗൗരവത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വിഷയമാണ്. ഇത് പല ആളുകളും ഇന്ന് ഗൗരവത്തിൽ എടുക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ മൊബൈൽ ഗെയിമുകളിലൂടെയും മറ്റുമൊക്കെ ഷിർക്കിന്റെ വിശ്വാസങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട് എന്ന കാര്യം ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അവർ നാളെ ഷിർക്കിലേക്ക് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ഗൗരവത്തിൽ, വീണ്ടും വളരെ ഗൗരവത്തിൽ, അതിനർഹമായ രൂപത്തിൽ തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയും നമ്മുടെ മക്കളെയും ഷിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا الحمد لله.